തളർവാദം പിടിപെട്ട് കിടക്കുകയായിരുന്ന ഇറ്റലി സ്വദേശിനി മരിയ വാൽത്തോർത്തയ്ക്ക് ലഭിച്ച വെളിപാടുകൾ ഉള്ളടക്കമായുള്ള ദൈവമനുഷ്യന്റെ സ്നേഹഗീത അഥവാ ഇൽ പൊയേമ ദൽ ഉവോമോ ദിയോ എന്ന 16 വാല്യങ്ങളിലായി 7000 താളുകളുള്ള ഗ്രന്ഥം 1000 താളുകളാക്കി മലയാളത്തിൽ സംഗ്രഹിച്ച ശ്രീമതി ലീല ഫിലിപ്പുമായുള്ള അഭിമുഖത്തിന്റെ 2-ാമത്തേതും 2-ാമത്തേതുമായ ഭാഗമാണ് ഇന്ന്. ഈ അഭിമുഖത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ദൈവമനുഷ്യന്റെ സ്നേഹഗീതയെക്കുറിച്ചുള്ള ചില വിലയിരുത്തലുകളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. വിശുദ്ധ ഗ്രന്ഥം അതായത് ബൈബിൾ എഴുതപ്പെട്ടപ്പോൾ അതിൽ ചേർക്കാതെ പോയ സംഭവങ്ങളും പ്രബോധനങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിനു വേണ്ടി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നതാണ് ദൈവമനുഷ്യന്റെ സ്നേഹഗീതയെന്നും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ തനിമയോട് സമ്പൂർണ്ണ വിശ്വസ്തത പുലർത്തുന്ന ഈ പുസ്തകം നമ്മൾ ക്രിസ്തുവിന്റെ ജീവിതത്തോട് തൊട്ടടുത്തിരുന്ന് അവിടുത്തെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോലുള്ള ഒരനുഭവം പ്രദാനം ചെയ്യുന്നുവെന്നും ധ്യാനഗുരുവായ വൈദികൻ മാത്യു നായിക്കമ്പറമ്പിൽ അഭിപ്രായപ്പെടുന്നു. ദൈവമനുഷ്യന്റെ സ്നേഹഗീതയെക്കുറിച്ച് ധ്യാനഗുരുവായ ജോർജ് പനക്കിളച്ചൻ പറയുന്നത് ഇങ്ങനെയാണ്: സമുദ്രത്തിൽ ഒഴുകി നടക്കുന്ന മഞ്ഞുമലയുടെ വളരെ ചെറിയൊരംശം മാത്രമേ ജലവിധാനത്തിന് മുകളിൽ കാണപ്പെടുന്നുള്ളൂ. അതിനെ ജലനിരപ്പിന് മുകളിലേക്ക് ഉയർത്തുകയാണെന്ന് കരുതുക. എത്രയോ വിസ്മയകരമായിരിക്കും അതിൻ്റെ ആഴവും വ്യാപ്തിയും. അതുപോലെയാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷ രഹസ്യങ്ങളുടെ കാര്യവും. ചരിത്രപുരുഷനായ ക്രിസ്തു അന്ന് അനുഭവിച്ച വലിയ സഹനങ്ങളും ചെയ്ത കാരുണ്യപ്രവൃത്തികളും അത്ഭുതങ്ങളും സാരോപദേശങ്ങളും വിസ്മൃതിയുടെ ആഴങ്ങളിൽ നിന്ന് ദൈവം ഈ യുഗത്തിലെ മനുഷ്യരുടെ മുൻപിലേക്ക് ഇതാ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് വാൽത്തോർത്തയുടെ ദൈവമനുഷ്യന്റെ സ്നേഹഗീതയിൽ നമ്മൾ വായിക്കുന്നത്. ദർശനങ്ങളുടെ മനോഹരമായ അവതരണം വായനക്കാരനെ സ്വർഗീയ അനുഭൂതിയിലേക്ക് എത്തിക്കുന്നു. യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിനു തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലെ 25-ാമത്തേതായ ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഷാലോം ടെലിവിഷന്റെ ചുമതലയുള്ള ഷെവിലിയർ ബെന്നി പുന്നത്തറ ഈ ഗ്രന്ഥത്തെ വിലയിരുത്തുന്നത് ഇങ്ങനെ: യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതും എന്നാൽ ബൈബിളിൽ ലഭ്യമല്ലാത്തതുമായ വിവരണങ്ങളാണ് ദൈവമനുഷ്യന്റെ സ്നേഹഗീതയെ ആകർഷകമാക്കുന്നത്. ബൈബിളിൽ രക്ഷാകര ചരിത്രത്തിന്റെ ഇല്ലാത്ത ഏടുകളിലേക്ക് ഇത് നമ്മെ നയിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ നൽകിയിരിക്കുന്ന വിവരണങ്ങളോട് അവ തികച്ചും ഒത്തുപോകുകയും നമ്മുടെ അറിവിനെ കൂടുതൽ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്നു. കപ്പൂച്ചിൻ സമൂഹാംഗവും ധ്യാനപ്രാസംഗികനുമായ വൈദികൻ ജോസഫ് പുത്തൻപുരയ്ക്കലിന്റെ നിരീക്ഷണം ഇങ്ങനെയാണ്: ദൈവമനുഷ്യന്റെ സ്നേഹഗീതം നൽകുന്ന സന്ദേശങ്ങൾ, സുവിശേഷത്തോടും ക്രിസ്തുവിനോടും തീക്ഷണമായ സ്നേഹം പുരോഹിതരിലും അൽമായരിലും ജനിപ്പിക്കാൻ സഹായകമാകും. വിശുദ്ധരായവരെ കൂടുതൽ വിശുദ്ധരാക്കാൻ സഹായിക്കുന്ന ചിന്തകളാൽ ധന്യമാണ് ഈ ഗ്രന്ഥം. കർത്താവായ യേശുവേ, വേഗം വരണമേ എന്ന് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രാണവായുവും ദിവ്യ ഔഷധവുമായി മാറുന്നു ഈ പുസ്തകത്തിലെ ചിന്തകൾ. പല പ്രമേയങ്ങളാകുന്ന ഇഴകളാൽ നെയ്യപ്പെട്ട് ഏക ഗ്രന്ഥമായി നിൽക്കുന്ന ഈ സൃഷ്ടി ഭക്തിജീവിതത്തിൽ വളരാൻ നമ്മെ സഹായിക്കുകയും ഇതിലെ ഓരോ വിഷയവും നമ്മെ തൊട്ടുണർത്തുന്ന മൃദുലഭാവമായി നിലകൊള്ളുകയും ചെയ്യുന്നു. ദിവ്യരഹസ്യങ്ങളുടെ പഠനത്തിലും ശിഷ്യത്വത്തിൻ്റെ മഹിമയിലും ഇത് നമ്മെ എത്തിക്കുന്നു. വരും കാലത്തെ നോക്കിക്കാണാനുള്ള ഒരു പ്രേരണ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. ദൈവാനുഭവത്തിനായി ദാഹിക്കുന്ന ഈ ലോകത്തിന് ഒത്തിരി സമാധാനം പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണിത്. ശിശുസഹജമായ മനസ്സോടെ ദൈവത്തിലേക്ക് പ്രയാണം ചെയ്യുന്നവർക്ക് പാതയിലെ പ്രകാശഗോപുരമാണ് ഇത്. നിഷ്കളങ്കമായ ജീവിതം നയിച്ച് കർത്താവിനെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉണർത്തുപാട്ട് പോലെ ഇത് വായിക്കാം. പരിശുദ്ധാത്മാവിന്റെ തുടിപ്പ് നാം അനുഭവിക്കും. അമേരിക്കൻ ഐക്യനാടുകളിൽ ചിക്കാഗോ സീറോ മലബാർ രൂപതയുടെ മെത്രാനായ മാർ ജേക്കബ് അങ്ങാടിയത്ത് കുറച്ചുകൂടി ലളിതമായ ശൈലിയിൽ ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയുന്നു. സുവിശേഷങ്ങളിൽ കാണാത്തതും എന്നാൽ സുവിശേഷ ചൈതന്യത്താൽ അവയെ വിപുലീകരിക്കുന്നതുമാണ് ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്നാണ് അദ്ദേഹം പറയുന്നത്. സുവിശേഷങ്ങളിലെ ഈശോയെയും മാതാവിനെയും അപ്പസ്തുലന്മാരെയും അവരുടെ തനിമയിൽ പശ്ചാത്തല വിവരണങ്ങളോടെ നമുക്ക് ലഭിക്കുന്നു. ഈശോയെക്കുറിച്ച് സുവിശേഷ വായനയിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവിനെ കൂടുതൽ ആഴമുള്ളതാക്കുകയും ഈശോയുടെ പരസ്യജീവിതത്തിലെ സംഭവങ്ങളെയും അവയ്ക്കിടയിൽ വിട്ടുപോയെന്ന് നമുക്ക് തോന്നാവുന്ന സംഭവങ്ങളെയും കോർത്തിണക്കി അനുവാചകന് അവിടത്തോട് വ്യക്തിബന്ധം പുലർത്താൻ പറ്റുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ പുസ്തകത്തിന്റെ അവതരണമെന്നും മാർ അങ്ങാടിയത്ത് നിരീക്ഷിക്കുന്നു. മരിയ വാൽത്തോർത്തയ്ക്ക് ലഭിച്ച സ്വകാര്യ ദർശനങ്ങളായതുകൊണ്ട് അവ ആധികാരികമായി വിശ്വസിക്കാൻ കടപ്പെട്ടവയല്ലെന്നും ഇതിന്റെ വായന ആത്മീയ വളർച്ചയ്ക്ക് സഹായകമാണെങ്കിലും പ്രതിപാദ്യങ്ങളെല്ലാം വിശ്വാസ സത്യങ്ങളായി സ്വീകരിക്കാനോ വ്യാഖ്യാനിക്കാനോ ആകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ദൈവമനുഷ്യന്റെ സ്നേഹഗീതയുടെ കർത്തൃ 1897 മാർച്ച് 14 മുതൽ 1961 ഒക്ടോബർ 12 വരെ ജീവിച്ചിരുന്ന മരിയ വാൽത്തോർത്ത നിഗൂഢാത്മക ലേഖിക, മിസ്റ്റിക്കൽ റൈറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ലേഖികയെയും ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന ഗ്രന്ഥത്തെയും കുറിച്ച് കഴിഞ്ഞയാഴ്ച ശ്രീമതി ലീല ഫിലിപ്പ് പങ്കുവച്ചവയുടെ തുടർച്ച ഇനി നമുക്ക് കേൾക്കാം. ശ്രീമതി ലീല ഫിലിപ്പ് ആലപ്പുഴയിൽ ഒരു സംഗീത കുടുംബത്തിൽ 1944 മാർച്ച് 5 ജനിച്ചു. സംഗീത നൃത്താധ്യാപികയും സംവിധായികയുമായിരിക്കെ ഒരു ആധ്യാത്മിക വിളിയെന്നോണം പുസ്തകരചനയിലേക്ക് തിരിയുകയായിരുന്ന ശ്രീമതി ലീല തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്ന് നടനഭൂഷണം നേടിയ കേരളത്തിലെ പ്രഥമ കത്തോലിക്കയാണ്. ഭർത്താവ് ശ്രീ തോമസ് ഫിലിപ്പിനൊപ്പം മുംബൈയിൽ താമസമാക്കുകയും നൃത്തത്തിൽ ഉപരിപഠനം നടത്തുകയും ചെയ്ത ലീല അവിടെ സർക്കാർ അംഗീകാരമുള്ള നൃത്തവിദ്യാലയം തുടങ്ങുകയും പിന്നീട് അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് സകുടുംബം കുടിയേറുകയുമായിരുന്നു. ഫ്ലോറിഡ സംസ്ഥാനത്തിലെ മയാമിയിലാണ് വാസം.
മരിയ വാൽത്തോർത്തയുടെ വെളിപാടുകളിൽ ആധുനിക ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് മനുഷ്യൻ്റെ ഇന്നത്തെ ജീവിതവുമായിട്ട് മരിയ വാൽത്തോർത്തയുടെ വെളിപാടുകൾ ബന്ധപ്പെട്ടിരിക്കുന്നത്?
വിവാഹമോചനം, സ്വവർഗ വിവാഹം, സ്വതന്ത്രമായ ലൈംഗിക ജീവിതം ഇതൊന്നും തെറ്റല്ലെന്നും ഇതൊക്കെ സഭ അംഗീകരിക്കണമെന്നും ഒക്കെ കത്തോലിക്കർ പോലും ആവശ്യപ്പെടുന്ന ഈ കാലത്ത് ഇതിനൊക്കെ ഉള്ള ഉത്തരം ഈ വെളിപാടുകളിലുണ്ട്. കത്തോലിക്കരുടെ ഇടയിൽ വിവാഹമോചനം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്. കാരണം എല്ലാ കാര്യത്തിലും സ്ത്രീകൾ വളരെയധികം മുൻപിലായിട്ടുണ്ട്. പിന്നെ എന്തിന് പുരുഷന്മാരെ സഹിച്ച് ജീവിക്കണം എന്നാണ് പുതിയ തലമുറ ചിന്തിക്കുന്നത്. ഇന്ന് പലർക്കും ഭർത്താക്കന്മാരെക്കാൾ ഇരട്ടി വരുമാനമുണ്ട്. പക്ഷേ ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്തു കഴിയുമ്പോൾ സ്ത്രീകൾ വിധേയത്വം പഠിക്കും. കാരണം മാതാവ് എപ്പോഴും ഔസേപിതാവിന് കീഴ്വഴങ്ങി ജീവിക്കുന്നതായിട്ടാണ് ഇതിൽ കാണുന്നത്. മാതാവിനും ഔസേപിതാവിനും കർത്താവിനുമൊക്കെ മാതാവ് പരിശുദ്ധാരൂപയുടെ മണവാട്ടിയും ദൈവമാതാവുമാണെന്നും അറിയാം. പക്ഷെ കുടുംബജീവിതത്തിൽ എപ്പോഴും കർത്താവും മാതാവും ഔസേപിതാവിനെ കുടുംബത്തലവനായി ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഔസേപിതാവും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാതാവിൻ്റെ ഉപദേശം തേടുന്നതും കാണാം. ഈ കൃതി വായിക്കുന്ന ഒരു വ്യക്തിയും ഒരിക്കലും വിവാഹമോചനത്തിന് വേണ്ടി ശ്രമിക്കുകയില്ല. ഇത് വായിച്ചിട്ട് പിരിഞ്ഞുപോയ വ്യക്തികൾ തിരിച്ചു വന്ന് കർത്താവിനും സഭയ്ക്കും വേണ്ടി ജീവിക്കുന്നവരെ എനിക്കറിയാം. അവർ വിവാഹമോചനത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാണിപ്പോൾ.
മരിയ വാൽത്തോർത്തയുടെ വെളിപാടുകൾ സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ വചനത്തിൻ്റെ കൂടുതൽ വെളിച്ചമാണ്, വിപുലമായ വെളിച്ചമാണെന്ന് പറയാം, അല്ലെങ്കിൽ വിപുലീകരണമാണ്, അല്ലെങ്കിൽ വ്യാഖ്യാനമാണ്. അതുവഴി സാധാരണ ജനങ്ങൾക്കുണ്ടാവുന്ന തെറ്റിദ്ധാരണകളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ വിശ്വാസ രൂപീകരണത്തെ അല്ലെങ്കിൽ മതബോധനത്തെ ബലപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ് മരിയ വാൽത്തോർത്തയുടെ വെളിപാടുകളിലൂടെ പുറത്തു വന്നിട്ടുള്ള ദൈവമനുഷ്യ സ്നേഹഗീതം, സ്നേഹഗീത എന്ന് പറയാമോ?
തീർച്ചയായും ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ ഇത് ആവശ്യമാണ്. കാരണം എല്ലാ വിഭാഗത്തിലുമുള്ള ക്രൈസ്തവരും ഇത് പഠിക്കണമെന്ന് ഞാൻ പറയും. കാരണം ഇതുവഴിയായി വളരെയധികം തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും, കൂടുതൽ വെളിച്ചം വചനത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുകയും ചെയ്യും.
മരിയ വോൾത്തോർത്തയുടെ രചനയ്ക്ക് ലോകത്ത് വലിയ അംഗീകാരം കിട്ടിയിട്ടുണ്ടെന്ന് സത്യമാണ്. സഭയുടെ ഔദ്യോഗികമായ ഒരു അംഗീകാരത്തിനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. സഭയുടെ അംഗീകാരം ലഭിച്ചിട്ടില്ല എങ്കിൽ തന്നെയും ഈ രചനയുടെ കാലികമായ പ്രസക്തിയെക്കുറിച്ച് ഈ വലിയ വെളിപാടിൻ്റെ ഗ്രന്ഥം സംഗ്രഹിച്ചെഴുതിയ വ്യക്തി എന്നുള്ള നിലയിൽ അങ്ങയുടെ അഭിപ്രായം പങ്കുവയ്ക്കണം.
പല പുരോഹിതന്മാരും ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയെക്കുറിച്ച് പഠിക്കാനോ പറയാനോ ഇഷ്ടപ്പെടുന്നില്ല. കാരണം സഭയുടെ അംഗീകാരം ഇതുവരെ ഈ രചനയ്ക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇത് വളരെ ആവശ്യമാണ്. ഈ സന്ദേശങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. സഭയുടെ മതബോധന ഗ്രന്ഥവും യുകാറ്റുമൊക്കെ യുവജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതേ കാര്യങ്ങൾ തന്നെ വളരെ ലളിതമായിട്ടും രസകരമായിട്ടും ഇതിലൂടെ യുവജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും.
മാഡൻ ബീല ഫിലിപ്പ്, അങ്ങ് ദ പോയം ഓഫ് ദ മാൻ ഗാഡ്, ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത സംഗ്രഹിച്ചെഴുതിയ വ്യക്തി എന്ന നിലയിൽ ഇതൊരു പ്രേക്ഷിത ദൗത്യമായിട്ട്, ഒരു സുവിശേഷ ദൗത്യം പോലെ ഉൾക്കൊള്ളുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങയുടെ വ്യക്തിപരമായ അനുഭവവും അങ്ങയുടെ വ്യക്തിപരമായ ലക്ഷ്യവും എന്താണെന്ന് പങ്കുവച്ചാലും.
മരിയ വാൾത്തോർത്തയ്ക്ക് നൽകിയ ഈ ദർശനം തുടരുന്നതിന് കർത്താവ് എന്നെ ഒരു ഉപകരണമാക്കിയതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതേസമയം ഈ മൂലകൃതി ഏതെല്ലാം ഭാഷകളിൽ ലോകത്തുനിന്ന് പ്രചരിക്കുന്നുവോ ആ എല്ലാ ഭാഷകളിലും ഈ സംഗ്രഹവും എത്തിച്ചേരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷു പരിഭാഷ പുറത്തിറങ്ങിക്കഴിഞ്ഞു, സ്പാനിഷും തയ്യാറായി കഴിഞ്ഞു, ഫ്രഞ്ചും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സുവിശേഷ പ്രചരണമായി ഞാൻ കണക്കാക്കുന്നു. കാരണം വചനത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് വാൾത്തോർത്ത ലോകത്തിന് നൽകിയിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തലുകളുടെ വെളിച്ചം എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിനൊരു അവസരം ഒരുക്കി തന്ന വത്തിക്കാൻ റേഡിയോയ്ക്ക്, പാപ്പായുടെ റേഡിയോയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.
മാഡൻ ലീല ഫിലിപ്പ്, അങ്ങയുടെ ഈ വചനത്തിൻ്റെ ഉദ്യമം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങ് അകലെ അമേരിക്കയിൽ മയാമിയിൽ താമസിക്കുമ്പോഴും മരിയ വാൾത്തോർത്തയുടെ ഇത്ര വിസ്തൃതമായ രചന സംഗ്രഹിച്ച് മലയാളത്തിൽ എഴുതാൻ, ഭാഷയിൽ നിന്നെല്ലാം അകന്നാണ് ജീവിക്കുന്നതെങ്കിലും അത് മലയാളത്തിൽ പരിഭാഷ ചെയ്യാൻ കിട്ടിയത് ഒരു പ്രചോദനമാണ്, ഉത്തേജനമാണ്, ഒരു വെളിപാട് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഈ ഉദ്യമം തുടരാനുള്ള കരുത്തും കഴിവും ഇനിയും ദൈവം നൽകട്ടെ എന്ന് ശ്രോതാക്കളുടെ പേരിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
നന്ദി. താങ്ക് യു.